رحيم. ووجبت فيه زكاة الفطر من بعد بدر بليال عشر، وفي زكاة المال خلف فدر، وماتت ابنة النبي البر رقية قبل رجوع السفر، زوجة عثمان وعرس الطهر فاطمة على علي القدر، وأسلم العباس بعد الأسر.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. أما بعد، سهودرنا على بريم الله في مسجد ودارتك على رسول الله صلى الله عليه وسلم يودع جارتنا ميوريكنا الأرجوزة المئيئيل إن نمال كتاي نال وريغل. ووجبت فيه زكاة الفطر من بعد بدر بليال عشر. ബദർ യുദ്ധത്തിൻ്റെ ചരിത്രമാണ് അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത്. വജബത്ത് ഫീഹി സകാത്തുൽ ഫിത്റി, വജബത്ത് നിർബന്ധമായി, ഫീഹി ആ മാസത്തിൽ, അഥവാ ബദർ നടന്ന റമദാനിൽ, സകാത്തുൽ ഫിത്റി, സകാത്തുൽ ഫിത്ർ, ഫിത്ർ സകാത്ത് നിർബന്ധമായി. മിൻ ബഅദി ബദ്രിൻ ബിലയാലിൻ അശ്രി, ബദർ നടന്ന് 10 ദിവസങ്ങൾക്ക് ശേഷം. വഫി സകാത്തിൽ മാലി ഖുൽഫുൻ ഫദ്രി, എന്നാൽ ഫിത്ർ സകാത്ത് അല്ലാത്ത സാധാരണ സകാത്ത്, സമ്പത്തിലെ സകാത്ത്, അതിൽ ഖുൽഫുൻ, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഥവാ അത് എപ്പോഴാണ് നിർബന്ധമായത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫദ്രി, അത് നീ മനസ്സിലാക്കുക. وماتت ابنة النبي البر, نمر رسول صلى الله عليه وسلم نبي ابن البر പുണ്യ വാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. നബിയുടെ മകൾ മരണപ്പെട്ടു. ഏത് മകളാണ്? റുഖയ്യത്തുൻ, റുഖയ്യ റളിയല്ലാഹു അൻഹ, ഖബ്ല റുജൂഇ സഫ്രി, ബദറിലേക്ക് പുറപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അടങ്ങുന്ന യാത്രാ സംഘം തിരിച്ചെത്തുന്നതിന് മുൻപ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുഖയ്യ റളിയല്ലാഹു അൻഹ മദീനയിൽ മരണപ്പെട്ടു. സൗജത്തു ഉസ്മാൻ, റുഖയ്യ മഹാനായ സഹാബി അമീർ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. വഉർസു ത്തുഹരി, അതിനുശേഷം ഉറുസ് നടന്നു, ഒരു വിവാഹം നടന്നു. അത്തുഹരി, പരിശുദ്ധയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമത്തിൻ, ഫാത്തിമയുടെ വിവാഹമാണ്. അലാ അലിയിൽ ഖദ്രി, ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമായിട്ടാണ് വിവാഹം. وأسلم العباس بعد الأسر, أدب ولو أسلم العباس, عباس ابن عبد المطلب رسول الله صلى الله عليه وسلم بدر سهودرنا يا وبدر سهودرنا يا عباس بن عبد المطلب مسلم آي بعد الأسر أدهم بدر البندي آي بديك بطتدن شاشا ممبدا مرسوجي بچيرنو عباس رضي الله عنه بدر المشرك اللي قوتتل بورا بطتتوند. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം മുസ്ലിമായിരുന്നു. ഇസ്ലാം മറച്ചുവെച്ച് നിർബന്ധിതനായി അവരുടെ കൂടെ വരേണ്ടി വന്നതാൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. മറ്റൊരു അഭിപ്രായം, അദ്ദേഹം മുസ്ലിമായത് മദീനയിൽ ബന്ദിയായി പിടിക്കപ്പെട്ടതിനു ശേഷമാണ് എന്നതാണ്. പക്ഷേ യുദ്ധത്തിന് പുറപ്പെട്ടത് നിർബന്ധിതനായിക്കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ ഒരിക്കലും അബ്ബാസ് റളിയല്ലാഹു അൻഹു താല്പര്യം ഉണ്ടായിട്ടില്ല, മുസ്ലിമീങ്ങളോട് കൂറുണ്ടായിരുന്നു. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു മുമ്പും മദീന ഹിജ്റക്ക് മുമ്പും ശേഷവും. അതല്ല, അദ്ദേഹം നേരത്തെ മുസ്ലിമായിരുന്നു, എന്നാൽ അത് പരസ്യമാക്കിയത് പിന്നീട് മദീനയിലെത്തിയതിനു ശേഷം മാത്രമാണ് എന്നതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അഭിപ്രായം. നോക്കൂ, നിങ്ങൾ ഇവിടെ ഈ നാല് വരികളിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ: ഒന്ന്, സകാത്തുൽ ഫിത്ർ ഹിജ്റ രണ്ടാം വർഷം ബദർ നടന്ന റമദാനിൽ ആണ് നിർബന്ധമായത്. ഫിത്ർ സകാത്ത് അത് നോമ്പുമായി ബന്ധപ്പെട്ട ഒരു അമലാണ്. അത് നോമ്പുകാരന് സംഭവിച്ചു പോയ പാളിച്ചകളിൽ നിന്നുള്ള ശുദ്ധീകരണമാണ്. അതുപോലെ പാവപ്പെട്ടവന് ഈദിന് ഭക്ഷണവും അതുകൊണ്ട് ലഭിക്കുന്നു. പ്രധാനപ്പെട്ട ഈ രണ്ട് പ്രയോജനങ്ങൾ ഫിത്ർ സകാത്ത് കൊണ്ട് ഉണ്ട്. പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ അവർ പറഞ്ഞത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നോമ്പ് നിർബന്ധമായി കഴിഞ്ഞ് റമദാനിലെ ആദ്യത്തെ നോമ്പ് കഴിഞ്ഞ് ഒന്നാമത്തെ ഈദ് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇതാ ഈ ബദറിന് ശേഷമുള്ള പെരുന്നാളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഉന്നതമായ വിജയം നൽകിയതിനു ശേഷം, റബ്ബിന്റെ സഹായവും അതുകൊണ്ടുള്ള പ്രതാപവും ലഭിച്ചതിനു ശേഷം ഈദ് വരികയാണ്. അവരുടെ വീടുകളിൽ നിന്ന് തക്ബീറുകൾ മുഴക്കി ഈദിന്റെ സന്തോഷവും അതുപോലെ അള്ളാഹു നൽകിയ മഹത്തരമായ വിജയത്തിലുള്ള സന്തോഷവും, ഇങ്ങനെയുള്ളൊരു ഈദായിരുന്നു ആ ഈദ് എന്ന് ചരിത്രകാരന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ രണ്ട് ഈദുകൾ നിശ്ചയിച്ചു നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവിടെ അവർക്ക് ജാഹിലിയത്തിലെ രണ്ട് ആഘോഷങ്ങളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോടായി പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലക്കും ബിഹിമ ഖൈറൻ മിൻഹുമ, അള്ളാഹു അതിനേക്കാൾ നല്ല രണ്ട് ആഘോഷങ്ങൾ നിങ്ങൾക്ക് പകരമായി അതിനു പകരമായി നൽകിയിരിക്കുന്നു. യൗമൽ ഫിത്രി വയൗമൽ നഹരി, ഈദുൽ ഫിത്റും അതുപോലെ ഈദുൽ അദ്ഹയും, ബലിപെരുന്നാളും അതുപോലെ നോമ്പിന്റെ പെരുന്നാളും. റബ്ബ് സുബ്ഹാനഹു വതആലയാണ് മുസ്ലിമീങ്ങൾക്ക് ആഘോഷങ്ങൾ നിശ്ചയിച്ചു നൽകിയത്. കാരണം അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നതും അവനാണ് തെരഞ്ഞെടുക്കുന്നതും. وربك يخلق ما يشاء ويختار ما كان لهم الخيرة سبحان الله وتعالى عما يشركون. നിന്റെ റബ്ബ് സൃഷ്ടിക്കുകയും അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യും. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചു, അവരിൽ നിന്ന് ചിലർക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകി അവരെ തെരഞ്ഞെടുത്തു. അള്ളാഹുവിന്റെ നബിമാർ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരിലെ റസൂലുകൾ, അവരിലെ ഉലുൽ അസ്മ്, അവരിൽ തന്നെ രണ്ട് ഖലീലുകൾ, അവരിൽ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, അള്ളാഹു പ്രത്യേകത അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നത്. അതുപോലെ സ്ഥലങ്ങൾ, അതിൽ അള്ളാഹു പ്രത്യേകത നൽകിയിടങ്ങളുണ്ട്, മക്കയും മദീനയും പോലെ, ഭൂമിയിൽ മസ്ജിദുകൾ പോലെ. ദിവസങ്ങളും കാലവും, അതിൽ അള്ളാഹു പ്രത്യേകത നൽകിയ ദിവസങ്ങളുണ്ട്, രാത്രികളുണ്ട്. അള്ളാഹുവിനല്ലാതെ പടപ്പുകൾക്ക് ഇത് തീരുമാനിക്കാൻ യാതൊരു അവകാശവുമില്ല. ഇന്ന ദിവസത്തിന് ഇന്ന പ്രത്യേകത, ഇന്ന ദിവസത്തിന് ഇന്ന പ്രത്യേകത ഇല്ല, അള്ളാഹുവാണത് തീരുമാനിക്കുക. നോക്കൂ, അങ്ങനെ ഒന്നാമത്തെ ഈദ് മുസ്ലിമീങ്ങൾ ആഘോഷിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ് സക്കാത്തുൽ ഫിത്ർ ഉണ്ടായത്. രണ്ടാമത് ഇവിടെ പറഞ്ഞ കാര്യം സമ്പത്തിലെ സക്കാത്തിനെ കുറിച്ചാണ്. സമ്പത്തിലെ സക്കാത്ത് അഥവാ ഒരാളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ അതിനു തുല്യമായതോ അഥവാ ഇന്ന് വിനിമയത്തിന് ഉപയോഗിക്കുന്ന പണം, കറൻസി, അത് സ്വർണത്തിനും വെള്ളിക്കും പകരമാണ്. പഴയ കാലത്ത് അത് സ്വർണവും വെള്ളിയും തന്നെയായിരുന്നു. അതുപോലെ കാർഷിക വിളകൾ, അതിന് സക്കാത്തുണ്ട്. കാലികൾ, ഒട്ടകത്തിനും ആടിനും പശുവിനുമൊക്കെ സക്കാത്തുണ്ട്. ഈ സക്കാത്ത് എപ്പോഴാണ് ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെട്ടത്? ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മക്കയിൽ വച്ച് സക്കാത്ത് നിർബന്ധമായിരുന്നു. പക്ഷേ അതിൻ്റെ നിസാബുകളും അതിൻ്റെ കണക്കുകളും ഇത്രയുണ്ടായാൽ ഇത്ര കൊടുക്കണം, ഇത്രയുണ്ടായാൽ ഇത്ര കൊടുക്കണം എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളും അവതരിപ്പിക്കപ്പെട്ടത് മദീനയിൽ വച്ചായിരുന്നു. എന്നാൽ നിർബന്ധമായ ഒരു സദഖ, നിർബന്ധമായ ദാനധർമ്മം മക്കയിൽ വച്ച് തന്നെ ഉണ്ടായിരുന്നു എന്ന് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം. മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആനിലെ ചില ആയത്തുകളിൽ സകാത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ കാരണം. മക്കിയായ ചില സൂറത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജ്റക്ക് മുമ്പുള്ള ചില സൂറത്തുകളിൽ എന്തിനെ കുറിച്ച് പരാമർശമുണ്ട്? സകാത്തിനെ കുറിച്ച് പരാമർശമുണ്ട്. അതുകൊണ്ടാണ് ഈ മറ്റുള്ള തെളിവുകളും കൊണ്ടാണ് പണ്ഡിതന്മാർ അങ്ങനെ ഒരഭിപ്രായം പറഞ്ഞത്. വേറെയും അഭിപ്രായങ്ങളുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, സകാത്തുൽ മാൽ, സമ്പത്തിലെ സകാത്ത്, അത് എപ്പോഴാണ് നിർബന്ധമാക്കപ്പെട്ടത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മൂന്നാമത് ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഒരാൾ റുഖയ്യ ബിൻത് റസൂലില്ലാഹ് റളിയല്ലാഹു അൻഹ സ്വല്ലല്ലാഹു അലാ നബീന വസല്ലം, അവരുടെ മരണമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് റുഖയ്യ റളിയല്ലാഹു അൻഹ. അവർക്ക് രോഗം ബാധിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനോട് എന്തു പറഞ്ഞു? ബദർ വരേണ്ടതില്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനോട് പറഞ്ഞു, ഇന്ന ലക അജ്റ റജുലിൻ മിമ്മൻ ഷഹിദ ബദ്റൻ വസഹ്മ, നിനക്ക് ബദറിൽ പങ്കെടുത്ത ആളുടെ പ്രതിഫലമുണ്ട് ഓഹരിയുമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത പ്രതിഫലമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെ പോരാളികൾക്ക് കൊടുത്ത യുദ്ധാർജിത സ്വത്തിന്റെ ഓഹരി അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുകയുണ്ടായി. ഉസ്മാൻ എന്തിനാണ് അവിടെ നിന്നത്? റുഖയ്യയെ പരിചരിക്കാനാണ് നിന്നത്. അങ്ങനെ മുസ്ലിമീങ്ങൾ ബദർ കഴിഞ്ഞ് തിരിച്ചെത്തി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബദറിലെ വിജയത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വിജയിച്ച ആ സന്തോഷ വാർത്ത അറിയിക്കാൻ രണ്ടുപേർ നേരത്തെ മദീനയിലെത്തിയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിലൊരാൾ സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് മദീനയിലെത്തുമ്പോൾ സെയ്ദിന്റെ മകൻ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട് അവരെ കബറടക്കി വരികയാണ്. അവരെ കബറടക്കി വരുമ്പോഴാണ് സെയ്ദ് വന്ന് ബദറിലെ വിജയത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മകൾക്ക് റുഖയ്യ റളിയല്ലാഹു അൻഹ അവർക്ക് മരണപ്പെടുമ്പോൾ 23 വയസ്സായിരുന്നു പ്രായം. അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെടുമ്പോൾ അവർക്ക് 23 വയസ്സായിരുന്നു പ്രായം. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ഇവിടെ പറഞ്ഞ ഈ ബൈത്തുകളിൽ നമ്മൾ പറഞ്ഞ നാലാമത്തെ പ്രധാനപ്പെട്ട വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ വിവാഹമാണ്. ഇത് ബദറിന് ശേഷമായിരുന്നു. ആ വിവാഹത്തിന്റെ അലി റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയുമായി വീട് കൂടി താമസിക്കുന്നത് ബദറിന് ശേഷമാണ്. ബദറിന് മുമ്പ് തന്നെ നിക്കാഹ് നടന്നിരുന്നു എന്ന് അഭിപ്രായമുണ്ട്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ അലിക്ക് വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഫാത്തിമയുടെ പ്രായം 18 വയസ്സായിരുന്നു. അലി റളിയല്ലാഹുവിന്റെ പ്രായം 25 വയസ്സായിരുന്നു. ഫാത്തിമക്ക് 18 വയസ്സായിരുന്നു, അലി റളിയല്ലാഹുവിന് 25 വയസ്സായിരുന്നു. മുമ്പ് ആയിഷ റളിയല്ലാഹുവിന്റെ വിവാഹത്തെ സംബന്ധിച്ച് വിശദമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഈ വിവാഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫാത്തിമയെ വിവാഹം ആലോചിച്ചു കൊണ്ടുവന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹ സഗീറ, അവൾ ചെറിയ കുട്ടിയാണ്, പ്രായം കുറവാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവാഹം അന്വേഷിച്ചു വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഗീറ, ചെറുതാണ്. അലി വിവാഹം ആലോചിച്ചപ്പോൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ പ്രായം യോജിക്കുക, രണ്ടുപേരും അടുത്തടുത്ത് പ്രായമാവുക എന്നത് കൂടുതൽ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അവർ തമ്മിൽ കൂടുതൽ നന്നായി ഇണങ്ങി നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ അത് കാരണമാകും. അതേസമയം അതിനേക്കാളപ്പുറത്തുള്ള ഒരു മസ്ലഹത്ത്, അതിനേക്കാൾ വലിയ ഒരു നന്മ വരുമ്പോൾ ഈ ഒരു നന്മ മാറ്റിവെക്കാം. അതാണ് ഏത് വിവാഹത്തിലുള്ളത്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നമ്മുടെ ഉമ്മ ആയിഷ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ അവരുടെ വിവാഹത്തിലും ഉള്ളത് അതാണ്. അത് സംബന്ധിച്ച് വിശദമായി നമ്മൾ മുമ്പ് ഈ ദർസിൽ സംസാരിച്ചത് കേൾക്കാത്തവർ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ബറക്കല്ലാഹു ഫീക്കും. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ അലിക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. ഹദീസിന്റെ കിതാബുകൾ ബുഖാരിയിലും മറ്റും കാണാം. അലി റളിയല്ലാഹു അൻഹു ഇദ്ഖിർ എന്നുപേരുള്ള പ്രത്യേകമായൊരു പുല്ലുണ്ട്, അവിടെ ഒരു ചെടിയുണ്ട്. അത് കൊണ്ടുവന്ന് അത് ഉപയോഗിച്ചൊരു ജോലി ചെയ്യുന്ന ആളുകൾക്കത് വിറ്റ് ഫാത്തിമയുമായുള്ള ഉർസ്, ആ വിവാഹത്തിനു വേണ്ടിയുള്ള പണം അലി റളിയല്ലാഹു സമ്പാദിക്കുന്നതും മറ്റും ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസുകളിൽ നമുക്ക് കാണാം. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഫാത്തിമയെ അലിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഫാത്തിമയെ പറഞ്ഞയക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കാവശ്യമുള്ള ചില വസ്തുക്കളൊക്കെ കൊടുത്തയച്ചു എന്ന ഹദീസുകളിൽ നമുക്ക് കാണാം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജഹാസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമത ഫീ ഖമീലിൻ വഖിർബതിൻ ووسادة أدم حشوها حشوها ليف الإذخر. الله رسول صلى الله عليه وسلم فاطمة പറഞ്ഞയക്കും ബോൾ ഫാത്തിമക്ക് വസ്ത്രം കൊടുത്തു. അതുപോലെ വിരിക്കാനും തലയണയായി ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്ന പ്രത്യേകമായ തുണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമക്ക് നൽകി. വെള്ളം എടുക്കാനുള്ള പാത്രം നൽകി. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ നൽകുകയുണ്ടായി. അവർക്ക് രണ്ടുപേർക്കും, അലിക്കും ഫാത്തിമക്കും ആ ബന്ധത്തിൽ മക്കൾ ജനിച്ചു. അവരുടെ മക്കൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ രണ്ടു പേരുകൾ എല്ലാവർക്കും അറിയുണ്ടാവും. ആരാണ്? ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ. അതുപോലെ അവർക്ക് ജനിച്ച വേറെയും മക്കളുണ്ട്, ഹസനും ഹുസൈനും മാത്രമല്ല. ഹസനും ഹുസൈനും രണ്ടു മക്കളാണ്. അവരുടെ മക്കളിൽ കൂടുതൽ ശ്രേഷ്ഠതകൾ പറയപ്പെട്ട മക്കളാണ്. അതുപോലെ മറ്റൊരു മകൻ ഉണ്ടായിരുന്നു, മുഹസിൻ എന്നായിരുന്നു പേര്. വേറെ രണ്ട് പെൺമക്കൾ കൂടി ഉണ്ടായിരുന്നു, സൈനബ് ഉമ്മു കുൽഥൂം എന്നീ രണ്ട് പെൺമക്കൾ കൂടി ഉണ്ടായിരുന്നു. ഹസൻ, ഹുസൈൻ, മുഹസിൻ, സൈനബ്, ഉമ്മു കുൽഥൂം എന്നീ മക്കൾ അലിക്കും ഫാത്തിമക്കും റളിയല്ലാഹു അൻഹുമ ഉണ്ടായിരുന്നു. നോക്കൂ, നിങ്ങൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഇമാം അഹ്മദും മറ്റും സ്വീകാര്യയോഗ്യമായ പരമ്പരയോട് ഉദ്ധരിച്ച ഹദീസാണിത്. ലമ്മ വലദൽ ഹസനു ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഫഖാൽ, എന്നിട്ട് ചോദിച്ചു, അറൂനി ഇബ്നി, എന്റെ മകനെ, എന്റെ കുഞ്ഞിനെ കാണിച്ചു തരൂ. മാ സമ്മൈതുഹു, എന്താണ് നിങ്ങൾ കുട്ടിക്ക് പേരിട്ടത്? ഖുൽതു, അലി പറയുക, സമ്മൈതുഹു ഹർബൻ, ഹർബൻ എന്ന് പേര് വിളിച്ചു. അറബികളുടെ സ്വഭാവമായിരുന്നു, അവർ യുദ്ധത്തിനറിയപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ശൂരതക്കൊക്കെ അറിയപ്പെട്ട ചില പേരുകൾ അവർ ആൺമക്കൾക്ക് ഇടാറുണ്ടായത്. ഹർബ്, യുദ്ധം, സഹർ, പാറ, ഈ രൂപത്തിലൊക്കെയുള്ള കടുപ്പം അറിയിക്കുന്ന പേരുകൾ അറബികൾ മക്കൾക്ക് ഇടാറുണ്ട്. ജാഹിലിയത്തിലെ പേരുകൾ നിങ്ങൾക്ക് നോക്കിയാൽ ധാരാളമായി അങ്ങനെയുള്ള പേരുകൾ കാണാം. ഹർബും സഹറും പോലെയുള്ള പേരുകൾ, കാഠിന്യമറിയിക്കുന്ന പേരുകൾ. ഹർബ് എന്ന പേരിട്ടു. റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ഹുവ ഹസൻ, അല്ല, പേരെന്തു വേണം? ഹസൻ എന്ന് വേണം. فلما ولد الحسين حسين جنيتപ്പോൾ قال اروني ابني നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കുഞ്ഞിനെ കാണിച്ചു തരും. മാ സമ്മൈതുമു, എന്താണ് പേര് വിളിച്ചത്? ഖുൽതു, അലി പറഞ്ഞു, സമ്മൈതു ഹർമൻ, ഹർമൻ എന്ന് പേരിട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ഹുവ ഹുസൈൻ, അല്ല ഹുസൈന, ഹസൻ ഹുസൈൻ, ഇതൊക്കെ നന്മ സൂചിപ്പിക്കുന്ന പേരുകളാണ്. ഹസൻ ഹുസൈൻ എന്നതൊക്കെ ഹസനേക്കാൾ പ്രായക്കുറവും ചെറുപ്പവും സൂചിപ്പിക്കുന്ന അർത്ഥമാണ് എന്തിനു വരിക? ഹുസൈൻ എന്നതിന് വരിക. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഒരാൾ ഷെരീഖ് എന്ന് പറയുക, ഒരാൾ കൂട്ടുകാരനാണ്. ഷുറൈഖ് എന്ന് പറഞ്ഞാലോ, കൊച്ചു കൂട്ടുകാരനാണ്. അതുപോലെ എനിക്ക് മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കുഞ്ഞിനെ കാണിച്ചു തരൂ. മാ സമ്മൈതുമു, എന്താണ് കുട്ടിക്ക് പേരിട്ടത്? ഞാൻ പറഞ്ഞു ഹർബൻ, ഹർബൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ഹുവ മുഹസ്സിൻ, അല്ല മുഹസ്സിൻ എന്നാണ് പേര്. ثم قال ان النبي صلى الله عليه وسلم برنو سميتهم باسماء ولد هارون. هارون عليه السلام മക്കൾക്ക് നൽകിയ, ഹാറൂൻ നബിയുടെ മക്കളുടെ പേരാണ് ഞാൻ എന്റെ മക്കൾക്ക് ഇട്ടത്. എന്താണ് ആ പേര്? ശബർ, ശുബൈർ, വമുഷബ്ബിർ. അവരുടെ ഭാഷയിൽ ഈ അർത്ഥം വരുന്ന പേരുകളാണ്. പഴയകാല നബിമാരുടെ ഭാഷ വേറെയാണല്ലോ. ഷബർ, ഷുബൈർ, മുഷബ്ബിർ, ഹസൻ, ഹസൈൻ, മുഹസ്സിൻ, ആ പേരുകളാണ് ഞാൻ വിളിച്ചത് എന്ന്. ഇതിൽ മുഹസ്സിൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയിരിക്കുന്നു എന്ന് ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ചെറിയ പ്രായത്തിൽ തന്നെ, പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മുഹസ്സിൻ മരണപ്പെട്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടികളുടെ, ഹസന്റെയും ഹുസൈന്റെയും അഖീഖ അറുത്തതും മറ്റും ഉള്ള സംഭവം വളരെ പ്രസിദ്ധമാണ്. അഖീഖയെക്കുറിച്ചുള്ള ഹദീസുകളിൽ, അഖീഖയെക്കുറിച്ചുള്ള മസ്അലകൾ പറയുന്നിടത്തൊക്കെ ഈ ഹസനും ഹുസൈനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീഖ അറുത്ത കാര്യം നമുക്ക് ധാരാളമായി കേൾക്കാം. ആളുകൾക്കിടയിൽ പ്രസിദ്ധമാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടിയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ മക്കൾക്ക് വേണ്ടി അഖീഖ അറുത്തു. മാതാപിതാക്കൾ തന്നെ ഒരു കുട്ടിയുടെ അഖീഖ അറുക്കണമെന്നില്ല, വേറെ ആരെങ്കിലും അത് അറുത്താൽ മതിയാകുന്നതാണ്. കുട്ടിക്ക് വേണ്ടി അറുത്താൽ, അഖീഖ അറുത്താൽ അത് മതിയാകുന്നതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹിച്ചിരുന്നു അവിടുത്തെ പേരക്കുട്ടികളെ. അവർ രണ്ടുപേരും വലിയ പ്രത്യേകതയുള്ളവരാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെയും ഹുസൈനെയും കുറിച്ച് പറഞ്ഞത് സയ്യിദ ശബാബ് അഹൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണവർ എന്നാണ്. സ്വർഗത്തിലെല്ലാവരും ഒരേ പ്രായക്കാരാണ്, പക്ഷേ ദുനിയാവിലെ പ്രായം എന്താണോ അതാണ് അവിടെ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ കുഹൂലുകളുടെ നേതാവ് അബൂബക്കർ ഉമറുമാണെന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്താണ് കുഹൂൽ എന്ന് പറഞ്ഞാൽ? 40 വയസ്സിന് ശേഷമുള്ള പ്രായം സൂചിപ്പിക്കുന്ന പദമാണ്. മനസ്സിലായി? സ്വർഗത്തിലെല്ലാവരും യഥാർത്ഥത്തിൽ ഒരേ പ്രായക്കാരാണ്. 33 വയസ്സായിരിക്കും എല്ലാവർക്കും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ദുനിയാവിലെ അവരുടെ പ്രായമാണ് അവിടെ ഈ വിശേഷണം, അത് പരിഗണിച്ചിട്ടാണ് പറയപ്പെടുന്നത്. നോക്കൂ, ഇതിൽ ഹസനാണ് മൂത്ത മകൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്കളെ കളിപ്പിക്കുമായിരുന്നു, അവരെ ഓമനിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മിമ്പറിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ് ഹസനും ഹുസൈനും വരുന്നത്. അവരിങ്ങനെ ഒരുങ്ങാൻ ഇടയ്ക്ക് വീഴുന്നുണ്ട്. കുട്ടികൾ നടക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കുട്ടികൾ നടക്കുകയും വീഴുകയും ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി അവരെ രണ്ടുപേരെയും പുണർന്നു. എന്നിട്ട് അവരെ രണ്ടുപേരെയും എടുത്തു മിമ്പറിൽ കയറി. എന്നിട്ട് പറഞ്ഞു, സദഖല്ലാഹ്, അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ്. ഇന്നമാ അംവാലുകും ഔലാദുകും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണമാണ്. ഞാൻ ഈ കുട്ടികളെ കണ്ടു. ഇന്നി റഅയ്തു ഹാദൈനി യംശിയാനി വയഅസുറാൻ, കുട്ടികൾ നടക്കുന്നു, ഇവർ രണ്ടുപേരും നടക്കുന്നു, വീഴുന്നു. ഫലം അംലിക് അൻ നസൽതു ഇലൈഹിമ, ഇറങ്ങി വന്ന് അവരെടുക്കാതിരിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് ചില സന്ദർഭങ്ങളിൽ നിസ്കരിക്കുമ്പോൾ കുട്ടി വന്ന് ശരീരത്തിൽ കയറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സുജൂദ് ചെയ്യുകയാണ്, നിസ്കാരത്തിന് സുജൂദ് ചെയ്തു. സഹാബത്ത് പിന്നിൽ നിസ്കരിക്കുന്നുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് അതുകൊണ്ട് നീണ്ടുപോയി. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാഹ് ഇന്നക സജദ്ത ബൈന ദഹറാനി സലാതിക സജ്ദതൻ അഫൽതഹ, സ്കാരത്തിനിടക്ക് ഒരു നീണ്ട സുജൂദ് നബി അങ്ങ് ചെയ്തല്ലോ. ഹത്ത ബനന്ന അന്നഹു ഖദ് ഹദഥ അംറുൻ, ഞങ്ങൾ വിചാരിച്ചു എന്തോ സംഭവിച്ചു പോയെന്ന്. ഔ അന്നഹു യൂഹ ഇലൈക, അല്ലെങ്കിൽ അവിടത്തേക്ക് വഹി ഇറങ്ങിയെന്ന്. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ദാലിക ലം യകുൻ, അതൊന്നും ഉണ്ടായിട്ടില്ല. വലാകിൻ നബ്നി ഇർതഹലനി, മറിച്ച് എന്താണ് ഉണ്ടായത്, എന്റെ മകൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത് മകളുടെ മകനെയാണ്. ധാരാളം ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. എന്റെ മകൻ എന്നെ വാഹനമാക്കി, എന്റെ പുറത്തു കയറി. ഫകരിഹ്തു അൻ ഉഅജ്ജിലഹു ഹത്താ യഖ്ദി ഹാജത, അവനവന്റെ ആവശ്യം തീർക്കട്ടെ എന്ന് വിചാരിച്ചു. അവനെ തിരക്കിട്ട് താഴെ ഇറക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ എത്ര കരുണയുള്ള റസൂലാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണിത്? അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്, ഭരണാധികാരിയാണ്, മുസ്ലിമീങ്ങളുടെ നേതാവാണ്, റബ്ബിന്റെ വഹി ഇറങ്ങുന്ന നബിയാണ്. പക്ഷെ കുട്ടികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറുന്ന ശൈലി നോക്കൂ, രീതി നോക്കൂ, നിങ്ങൾ എത്ര കാരുണ്യത്തോടെയാണ്, എത്ര കാരുണ്യത്തോടെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പെരുമാറുന്നത്. അത് കുട്ടികളോട് അവർക്ക് യോജിച്ച രൂപത്തിൽ പെരുമാറുക എന്നത് ഒരിക്കലും ഒരാളുടെ പൗരുഷത്തിന് അയാളുടെ വിലക്ക് കോട്ടം തട്ടിക്കുന്ന ഒരു കാര്യമല്ല. ചില ആളുകളുടെ വിചാരം അങ്ങനെയാണ്, ഞാനങ്ങനെ കുട്ടികളും കൽപ്പിക്കാൻ പാടില്ല, എപ്പോഴും ഗൗരവത്തിൽ മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഇതാരാണ്? അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കേട്ടിട്ടില്ലേ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇൻ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലയുഖാലിതുനാ ഹത്താ യഖൂല ലി അഖിൻ ലി സഗീർ യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ. അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൂടിക്കലരുമായിരുന്നു. എത്രത്തോളം എന്നാൽ, എന്റെ ഒരു ചെറിയ സഹോദരൻ, ചെറിയ കുട്ടി, അതിനൊരു കുരുവി ഉണ്ടായിരുന്നു. ആ കുരുവിയും കൊണ്ട് കുട്ടി ഇങ്ങനെ കളിക്കും. ആ കുരുവി ഒരിക്കൽ ചത്തുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അനുജനോട് വന്നുകൊണ്ട് പറയുകയാണ്, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, അബൂ ഉമൈർ എന്തു പറ്റി നിന്റെ കുരുവിക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖിച്ചിരിക്കുന്ന ആ കുട്ടിയോട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയുടെ വിശേഷം ചോദിക്കുകയാണ്. ഇതാരാണിത്? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂലാണ്, ജിബ്രീൽ റബ്ബുൽ ആലമീനിൽ നിന്ന് വഹ്യുമായി ഇറങ്ങുന്ന അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആദം സന്തതികളുടെ നേതാവായ, നാളെ പരലോകത്ത് ഖബർ പൊട്ടിപ്പിളർന്ന് ആദ്യമായി പുറത്തേക്ക് വരുന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ ആർക്കു വേണ്ടിയാണോ ആദ്യം തുറക്കപ്പെടുക, ആ റസൂലാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളോട് പെരുമാറുന്നത് നോക്കൂ നിങ്ങൾ. കുഞ്ഞ് മുതുകത്ത് കയറിയപ്പോൾ സുജൂദ് ദീർഘിപ്പിക്കുകയാണ്. കുട്ടി അവിടെ ഇരുന്നോട്ടെ, തിരക്കാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി കൂടെ നടക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനിടയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന ലുക്കഅ, ഐന ലുക്കഅ, എവിടെ ലുക്കഅ? ലുക്കഅ എന്നത് കുട്ടിക്ക് പറയുന്ന ഒരു പദമാണ്. എവിടെ കുഞ്ഞെവിടെ, വാവയെവിടെ എന്നൊക്കെ പോലെയുള്ള ഒരു പദമാണത്. അങ്ങനെ വിളിച്ചിട്ട് ആളെ കാണുന്നില്ല. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് തോന്നി ഫാത്തിമ റളിയല്ലാഹു അൻഹ കുട്ടിയെ കുളിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നല്ല വൃത്തിയോടെ സുഗന്ധത്തോടെ ചെന്നോട്ടെ എന്ന നിലക്ക് കുട്ടിയെ കുളിപ്പിക്കുന്ന, അതുകൊണ്ടാണ് വൈകുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ കുളിച്ചുകൊണ്ട് ഹസൻ ഇബ്നു അലി നടന്നു വരികയാണ്. വഫി ഉനുഖിഹി അസ്സിഖാബ്, ഹസന്റെ കഴുത്തിൽ സിഖാബുണ്ട്. സിഖാബ് എന്ന് പറഞ്ഞാൽ ഊദും അതുപോലെ മിസ്കും, ഇങ്ങനെ സുഗന്ധം ഒക്കെ അതിന്റെ കഷ്ണങ്ങളൊക്കെ കോർത്തിട്ട് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഒക്കെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്ന ഒരു പതിവ് അറബികളുടെ ഇടയിലുണ്ടായിരുന്നു. അതുമായിട്ടാണ് ഇട്ടിട്ടാണ് വരുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കുട്ടികളെ കണ്ടാൽ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, രണ്ട് കൈയും നീട്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിനെ ഇങ്ങനെ വിളിക്കുക. ഇത് കണ്ടപ്പോൾ ഫഖാല ഹസൻ ബിയദിഹി ഹാകദാ, ഹസൻ എന്ത് ചെയ്തു? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഇത് കൈകൾ നീട്ടുകയാണ്. അങ്ങനെ ഫൽതസമഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെ വാരി പുണർന്നു കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയാം, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹ്, അല്ലാഹുവേ ഞാൻ ഇവനെ സ്നേഹിക്കുന്നു, നീയും ഇവനെ സ്നേഹിക്കണമേ. വഅഹിബ്ബ മൻ യുഹിബ്ബു, ഇവനെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അവരെയും നീ സ്നേഹിക്കണമേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ കാന അഹദ അഹബ്ബ ഇലയ്യ മിൻ അൽഹസൻ ഇബ്നു അലി ബഅദമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാ ഖാല, അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞത് ഞാൻ കേട്ടത് മുതൽ ഹസനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള ഒരാളും ഇല്ല എന്ന്. യാ സുബ്ഹാനല്ലാഹ്, അല്ലാഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര കുട്ടിയോടുള്ള മഹബ്ബത്തും അങ്ങനെ റബ്ബിന്റെ മഹബ്ബത്തും നമുക്ക് നൽകുമാറാകട്ടെ. അവരോടുള്ള മഹബ്ബത്ത്, സഹാബത്തിനോടുള്ള മഹബ്ബത്ത് അത് ദീനാണ്. ഹുബ്ബുഹും ദീനുൻ വബുഗ്ദുഹും കുഫ്റുൻ വനിഫാഖുൻ, അവരോടുള്ള സ്നേഹം ദീനാണ്, അവരോടുള്ള വെറുപ്പ് അത് കുഫ്റും നിഫാഖുമാണ്, ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ അവിടുത്തെ പേരക്കുട്ടികളെ സ്നേഹിച്ചിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തന്നെ പറയുകയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാമിലൽ ഹുസൈൻ ഇബ്നു അലി, ഞാൻ നബിയെ കണ്ടു ഹുസൈനെ കയ്യിലെടുത്തിരിക്കുന്നു, വേറെ ചില വായത്തിൽ ഹസൻ എടുത്തിരിക്കുന്നു എന്നാണ്. അല ആതിഖിഹി, നബി ചുമലിൽ എടുത്തിരിക്കുന്നു. വലുആബുഹു യസീറു അലൈഹി, കുഞ്ഞിന്റെ ഉമിനീർ അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടും ആ കുഞ്ഞിനെ എടുക്കുകയാണ്. കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വെറുപ്പ് കാണിക്കുക, അതൊന്നും പറ്റാത്ത ഒരാളാണ് ഞാൻ, അതൊന്നും എനിക്ക് യോജിക്കില്ല. ഈ രൂപത്തിൽ നിൽക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ഇതാ ഇങ്ങനെയാണ്. അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരു ഹദീസിൽ നമുക്ക്, അബൂബക്കറിന്റെ ഒരു സംഭവത്തിൽ നമുക്ക് മറ്റൊരു കാര്യം കാണാം. എന്താണത്? ഹസൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറെ രൂപസാദൃശ്യം ഉണ്ടായിരുന്ന നബിയുടെ പേരക്കുട്ടിയായിരുന്നു. മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഹസൻ തലമുതൽ നെഞ്ചുവരെ അല്ലെങ്കിൽ അരവരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെയായിരുന്നു. ഹുസൈൻ, ഹുസൈന്റെ താഴ്ഭാഗം കാലുകളും മറ്റൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ തന്നെയായിരുന്നു എന്നാണ്. ഹസൻ ഇബ്നു അലി അവിടുത്തെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെയായിരുന്നു. ഉഖബത്ത് ഇബ്നുൽ ഹാരിസ് പറയുന്നു, സല്ല അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു അൽ അസ്ർ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്ർ നിസ്കരിച്ചു, ثم خرج يمشي, എന്നിട്ട് ഇങ്ങനെ നടന്നു പുറത്തേക്ക് നടന്നുപോയി. ഫറഅൽ ഹസന യൽഅബു മഅ സിബിയാൻ, അബൂബക്കർ സിദ്ദീഖ് കാണുകയാണ് ഹസൻ റളിയല്ലാഹു അൻഹു കുട്ടികളുടെ കൂടെ കളിക്കുന്നത്. ഫഹമലഹു അല ആതിഖി, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹസനെ എടുത്തു. എന്നിട്ട് അലി അവിടെയുണ്ട്, അലി ഇബ്നു അബി ത്വാലിബ് അവിടെയുണ്ട്, പിതാവായ അലി അവിടെയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കവിത ചൊല്ലുകയാണ്, ബി അബി ഷബീഹും ബിൻ നബി ലാ ഷബീഹും ബി അലി, ബി അബി ഷബീഹും ബിൻ നബി ലാ ഷബീഹും ബി അലി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ പോലെയുള്ള ആളാണ്, അലിയെ പോലെയല്ല. വ അലിയു യദ്ഹക്, അലി റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുമ്പോൾ ചിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹസൻ എടുത്തിട്ട് എന്താണ് പറയുന്നത്? ബി അബി ഷബീഹും ബിൻ നബി ലാ ഷബീഹും ബി അലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ, അലിയെ പോലെയല്ല കേട്ടോ എന്ന് പറയുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഇത് കണ്ട്, ഇത് കേട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇബ്നി ഹാദ സയ്യിദ് വസയുസ്ലിഹുല്ലാഹു ബിഹി بين فئتين عظيمتين من المسلمين. إن ابني هذا سيد يندي مغن سيدان نيداوان أهل بيت البتور نبي قدوم بيت البتور أبر سيد قل إن أريب دارون دلو. رسول الله صلى الله عليه وسلم حسن بن علي برين إن ابني هذا سيد يندي مغن سيدان نيداوان وسيصلح الله به بين فئتين عظيمتين من المسلمين. മുസ്ലിമീങ്ങളിലെ രണ്ട് വൻ സംഘങ്ങളെ രണ്ടു കൂട്ടരെ എന്റെ ഈ മകനെ കൊണ്ട് അള്ളാഹു സുൽഹിലാക്കുന്നതാണ്, അവരെ യോജിപ്പിക്കുന്നതാണ്, അവർക്കിടയിലുള്ള പ്രശ്നം എന്റെ ഈ മകനെ കൊണ്ട് അള്ളാഹു പരിഹരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണ് ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിനുള്ള ആയത്തുകളിൽ തെളിവുകളിൽ ഒന്നാണ് ഈ ഹദീസ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിലൂടെ വ്യക്തമാണ്, ഹസൻ ഒരിക്കലും ചെറിയ പ്രായത്തിൽ മരണപ്പെടുകയില്ല, മറിച്ച് ഇങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്തം നിറവേറ്റാൻ മാത്രമുള്ള പ്രായം വരെ ഹസൻ ജീവിക്കും. അതുപോലെ സംഭവിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു അങ്ങനെ അതിനുമാത്രം കാലം ജീവിക്കുകയുണ്ടായി. അതിനുശേഷം അത് അലി റളിയല്ലാഹുവിന്റെ കാലശേഷം ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തു. ഷാമിലാകട്ടെ മഹാനായ സഹാബി മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഭരണമുണ്ട്. ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്. എന്നാൽ ഹസൻ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ഹിജ്റ 41 ഭരണമൊഴിഞ്ഞു. അങ്ങനെ മുസ്ലിം ഉമ്മത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന് കീഴിൽ യോജിച്ചു. അവർക്കിടയിൽ രക്തച്ചൊലിച്ചിലില്ലാതെ, കുഴപ്പങ്ങൾ ഉടലെടുക്കാതെ പിന്നീടുള്ള കാലം നീങ്ങാൻ ഏതാണ്ട് 19-20 വർഷക്കാലം മുആവിയ റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്തിനെ നയിച്ചിട്ടുണ്ട്. ആ സമാധാനപൂർണമായ കാലഘട്ടത്തിലേക്ക് നയിച്ചത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രവർത്തനമാണ്, ശ്രേഷ്ഠമായ പ്രവർത്തനം. അതുകൊണ്ട് ഹിജ്റ 41 വർഷം ആമുൽ ജമാഅ എന്നറിയപ്പെടുന്നു. അത് യോജിപ്പിന്റെ, മുസ്ലിമീങ്ങളുടെ ഐക്യത്തിന്റെ വർഷം എന്ന് അറിയപ്പെടുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നബ്നി ഹാദ സയ്യിദ്, എന്റെ ഈ മകൻ സയ്യിദാണ്, നേതാവാണ്. ഈ മകനെ കൊണ്ട് അള്ളാഹു രണ്ട് മുസ്ലിം സംഘങ്ങൾക്കിടയിൽ സുൽഹുണ്ടാക്കും. ഈ രണ്ട് മുസ്ലിം സംഘങ്ങളെയും കാഫറാക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘത്തെ കാഫറാക്കുന്ന പിടച്ച കക്ഷികൾക്കുള്ള മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനുണ്ട്. കാരണം അള്ളാഹു രണ്ടു കൂട്ടരെയും വിളിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു കൂട്ടരെയും വിളിച്ചത് എന്താണ്? മുസ്ലിമീങ്ങൾ എന്നാണ്. ബൈന ഫിഅതൈൻ അളീമതൈൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ എന്നാണ്. ആ രണ്ട് സംഘങ്ങൾക്കിടയിൽ, മുസ്ലിമീങ്ങളിലെ ആ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഈ രൂപത്തിൽ വലിയ സുൽഹ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഉണ്ടായി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ് ഹസന്റെ ഇളയ സഹോദരൻ. ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമ ഹിജ്റ 61 കർബലയിൽ വച്ച് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അത് സുദീർഘമായ മറ്റൊരു ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയുടെ, അലിയുടെ മക്കളിൽ മൂന്നാമത്തെ ആൾ മകൾ മുഹസ്സിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. പെൺമക്കളിൽ ഒരാൾ ഉമ്മു കുൽസൂമാണ്. ഉമ്മു കുൽസൂമിനെ ഉമർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിട്ടുണ്ട്. മുമ്പ് നേരത്തെ ആയിഷ റളിയല്ലാഹുവിന്റെ വിവാഹം വിവരിക്കുന്ന സന്ദർഭത്തിൽ അതും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നോക്കാനാണ് അലിയുടെ മകളെ, ഫാത്തിമയിൽ അലിക്ക് ജനിച്ച മകളെ ആര് വിവാഹം ചെയ്തിട്ടുണ്ട്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിട്ടുണ്ട്. ഉമർ ആ വിവാഹത്തിലേറെ സന്തോഷിച്ചിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി വിവാഹബന്ധം സാധിച്ചല്ലോ എന്ന സന്തോഷം ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. നാലാമത്തെ മകൾ സൈനബാണ്. സൈനബ് അവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെയാണ് ജനിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ മക്കൾ അഹ്ലു ബൈത്തിൽപ്പെട്ട, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട പ്രമുഖരായ ഈ ആളുകൾ, ഇവരെക്കുറിച്ച് തെറ്റായ വിശ്വാസം വെച്ചു പുലർത്തുന്ന കക്ഷികളാണ് ഷിയഈകൾ, റാഫിദികൾ. അലി റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിച്ച് അമിതമായി പുകഴ്ത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മുകളിൽ രണ്ട് അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും മുകളിൽ ഉയർത്തി. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തേക്ക് ഉയർത്തി, അതിനും മുകളിൽ ഉയർത്തി, ഇലാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. അവരിൽ ചില വിഭാഗങ്ങൾ അലി റളിയല്ലാഹു അൻഹു റബ്ബിന്റെ അവതാരമാണ് എന്നു വരെ വിശ്വസിക്കുന്നു, നഊദു ബില്ലാഹ്. എന്നാൽ അഹ്ലുൽ സുന്നഹ് അവരുടെ ഹക്ക് എന്താണോ, അവരുടെ യഥാർത്ഥ സ്ഥാനം എന്താണോ, അത് വകവെച്ചു കൊടുക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, എന്നാൽ അവരുടെ കാര്യത്തിൽ അതിരുവിടാത്തവരാണ്, അവരുടെ പ്രത്യേകതകൾ അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അലിബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിലേറെ ശ്രേഷ്ഠതയുള്ള സഹാബിമാരിൽ ഒരാളാണ് അല്ലേ. ഖൈബറിന്റെ തലേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ, നാളെ ഞാൻ ഈ പതാക നൽകും, ആർക്ക്? റജുലൻ, അള്ളാഹു ആ അദ്ദേഹത്തിന്റെ കയ്യാൽ നമുക്ക് മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകും. റജുലൻ യുഹിബ്ബു അല്ലാഹു വറസൂലഹു വയുഹിബ്ബുഹു അല്ലാഹു വറസൂലുഹു, അള്ളാഹുവിനെയും റസൂലിനെയും അദ്ദേഹം സ്നേഹിക്കുന്നു, അള്ളാഹുവും റസൂലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര ഒരേ ശ്രേഷ്ഠതയാണെന്ന് നോക്കൂ നിങ്ങൾ. അല്ലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത പോലെ മറ്റുള്ള സഹാബി ഇത്രയും ശ്രേഷ്ഠതകൾ മറ്റാരുടെ കാര്യത്തിലും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് അലി റളിയല്ലാഹുവിന്റെ കാലത്ത് ധാരാളം പിഴച്ച കക്ഷികളുണ്ടായി. അലി റളിയല്ലാഹുവിന്റെ ചീത്ത പറയുന്ന, അലിയുടെ സ്ഥാനം ഇടിച്ചു താഴ്ത്തുന്നവരുണ്ടായി. അപ്പോൾ ആളുകൾ എന്തു ചെയ്തു? അലിയുടെ ശ്രേഷ്ഠത പറയപ്പെട്ട റിവായത്തുകൾ കൂടുതൽ ആളുകൾക്ക് പറഞ്ഞുകൊടുത്തു, എത്തിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ആ റിവായത്തുകൾ കൂടുതലാണ്, കാരണം അത് പറയേണ്ട ആവശ്യം വന്നു. യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിലെ മഹാന്മാരായ ആളുകളുടെ എണ്ണുമ്പോൾ അവരുടെ ശ്രേഷ്ഠത വഴിക്ക് വഴിയായി പറയുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ആരാണുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇതാണ് അവരുടെ സ്ഥാനം. എങ്ങനെയാണോ അവർ ഖലീഫമാരായത്, അത് തന്നെയാണ്, ആ സ്ഥാനത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ അവരുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളു നിസാഇ അഹ്ലിൽ ജന്നഹ, സ്വർഗ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഒന്ന്, ഖദീജത്തു ബിൻതു ഖുവൈലിദ്. ഖദീജയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, ഫാത്തിമയുടെ ഉമ്മയാണ്. വഫാത്തിമത്തു ബിൻതു മുഹമ്മദ് രണ്ടാമത്തെ ആരാണ്? ഖദീജയുടെ മകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ. വമറിയം ബിൻതു ഇമ്രാൻ, മറിയം, ഈസാ നബിയുടെ ഉമ്മയായ മറിയം റളിയല്ലാഹു അൻഹ. വആസിയ ബിൻതു മുസാഹിമിൻ ഇമ്റാഅത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹ. ഈ ശ്രേഷ്ഠത ആർക്കുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമക്കുണ്ട്. സ്വർഗ സ്ത്രീകളുടെ നേതാവാണ് ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറെ സാദൃശ്യമുണ്ടായിരുന്ന മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. ഫാത്തിമ വന്നു, ഫാത്തിമയുടെ നടത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ നടത്തമാണ്. ഫാത്തിമയുടെ പെരുമാറ്റവും അംഗവിക്ഷേപങ്ങളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ വരുമ്പോൾ എഴുന്നേറ്റ് ചെന്ന് കൈപിടിച്ച് സ്വീകരിക്കാറുണ്ടായിരുന്നു, മകളെ ചുംബിക്കാറുണ്ടായിരുന്നു. മർഹബൻ ബിബ്നത്തി ഫാത്തിമ, എന്റെ മകൾ ഫാത്തിമക്ക് സ്വാഗതം എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ അവിടുന്ന് ഇരിക്കുന്ന സ്ഥലത്തിരുത്തും. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നോക്കൂ, ഇങ്ങനെ അഹ്ലു സുന്നത്ത് യഥാർത്ഥത്തിൽ അഹ്ലു ബൈത്തിന് അവരുടേതായ സ്ഥാനം വകവെച്ചു കൊടുക്കുന്നവരാണ്. അഹ്ലു ബൈത്തിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ, ആലു ബൈത്തിനെ സ്നേഹിക്കുന്നവരാണ് അഹ്ലു സുന്നത്ത്. അവർക്ക് ഖുർആനിലും സുന്നത്തിലും എന്ത് പ്രത്യേകത വന്നോ ആ പ്രത്യേകത അംഗീകരിക്കുന്നവരാണ് അവർ. ഇക്കാലത്തും ഉണ്ടാകുമോ? ഇക്കാലത്ത് നല്ല ഖിയാമത്ത് നാൾ വരെ അവരുണ്ടാകും. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. കാരണം അവസാന കാലത്ത് ഇമാം മഹ്ദി വരുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലായിരിക്കുമെന്നാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലായിരിക്കും. മഹദി എന്നാൽ ഒരു ഭരണാധികാരിയാണ്. ഭൂമിയിൽ അക്രമവും അനീതിയും ഒക്കെ നിറഞ്ഞാൽ വരുന്ന ഭൂമിയിൽ നീതി നടപ്പാക്കുന്ന ഒരു ഭരണാധികാരിയാണ്. മക്കയിൽ വെച്ച് അദ്ദേഹത്തിന് ആളുകൾ ബയ്യത്ത് ചെയ്യുകയും അദ്ദേഹം ഭരണാധികാരിയായി തീരുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇതുകൊണ്ട് പല ആളുകളും പിഴച്ച പല കക്ഷികളും പിഴച്ച ചില ആളുകളും പല കാലങ്ങളിൽ താൻ മഹദിയാണ് എന്ന് അവകാശപ്പെട്ടു വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? പല ആളുകളും പല കാലങ്ങളിൽ എന്തു പറഞ്ഞു വന്നിട്ടുണ്ട്, ഞാൻ മഹദിയാണ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ ഷീഇകൾ ഒരു മഹദിയെ കാത്തിരിക്കുന്നുണ്ട്, ആ മഹദിയല്ല ഈ മഹദി. റാഫിദികൾ ഒരു പിന്നെ എന്താണ് ഒരു ഭൂഗർഭ അറയുടെ അടുത്ത് പോയിട്ട് ഇപ്പോൾ ഒരു മഹദിയെ കാത്തിരിക്കാം. ഇമാം അദ്ദേഹബി റഹിമഹുള്ള, ഇമാം ഇബ്നു കസീർ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ബുദ്ധിയുള്ളവരൊക്കെ ഇവരുടെ ഈ പ്രവൃത്തി കേട്ടാൽ ഊറിച്ചിരിച്ചു പോകും. അഥവാ ഒരു തുരങ്കത്തിന്റെ അടുത്ത് പോയിട്ട് അവരുടെ ഇമാമുമാരിൽ ഒരാൾക്ക് മക്കളില്ലാതായിപ്പോയി, ആ പരമ്പരയിലാണ് മഹദി വരുമെന്ന് അവർ വിശ്വസിച്ചത്. അപ്പൊ അവർ പറഞ്ഞല്ല, ഒരു സിർദാബിൽ ഒരു തുരങ്കത്തിനകത്ത് പോയതാണ്, എന്നിട്ട് തുരങ്കത്തിന്റെ പുറത്ത് കൗമിങ്ങനെ കാത്തിരിപ്പാൾ വരും, മഹദി വരും എന്ന് വിചാരിച്ചു. ഈ ഷീഇകൾ കാത്തിരിക്കുന്ന മഹദിയല്ല മുസ്ലിമീങ്ങൾ കാത്തിരിക്കുന്ന മഹദി, മറിച്ച് അത് അവസാന കാലത്ത് വരുന്ന ഭരണാധികാരിയാണ്. മക്കയിൽ വെച്ച് ജനങ്ങൾ അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യും, അദ്ദേഹം ഭരണാധികാരിയാകും. അദ്ദേഹം ഇവിടെ ഉണ്ടായിരിക്കാണ് ഈസ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. ബൈത്തുൽ മഖ്ദിസിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കും. ഈസാ നബി വന്നാൽ അദ്ദേഹം പറയും ഈസാ നബിയുടെ ഇമാമത്ത് നിൽക്കാൻ പറയും. ഈസാ അലൈഹിസ്സലാം പറയും, അല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇഖാമത്ത് കൊടുക്കപ്പെട്ടത്, നിങ്ങൾ തന്നെ നിൽക്കുക എന്ന് പറയും. ഇത് അവസാന കാലത്ത് നടക്കുന്ന സംഭവമാണ്. അത് ആലോചിച്ചിട്ട് ആരും ബേജാറാകേണ്ട ആവശ്യമില്ല. സുഫിയാൻ സൗരി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് ഇമാം മഹദി നിന്റെ വീട്ടുമുറ്റത്തൂടെ നടന്നു വയ്ക്കാൻ പോയാലും ഇമാം ഇന്ത്യയല്ല, ജനങ്ങൾ അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യും, അദ്ദേഹം ഭരണാധികാരിയായി തീരും, അപ്പൊ നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അതല്ലാതെ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ എവിടെയെങ്കിലും മഹദി വന്നിട്ടുണ്ടാവോ, അവിടെ മഹദി, ചില ആളുകൾ മഹദിയാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടപ്പെടാറുണ്ട്, പല കാലത്തും വന്നിട്ടുണ്ട്. പറഞ്ഞു വന്നത് അവസാന കാലത്ത് അദ്ദേഹം വരുമെന്നാൽ, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും, പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ പേര്, നബിയുടെ പിതാവിന്റെ അതേ പേര്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്, ഹസൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിലായിരിക്കും. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അന്ന് അധികാരം ഒഴിഞ്ഞു കൊടുത്തതിന് അള്ളാഹു നൽകുന്ന ശ്രേഷ്ഠതയാണ് അതിയത്. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പരമ്പരയിൽ അള്ളാഹു ഈ ഭരണവും അധികാരവും നൽകുകയെന്നത്. അപ്പൊ നോക്കൂ, നബിയുടെ കുടുംബം അത് ഉണ്ടാകും. ഇന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കുടുംബ പരമ്പര ചേർത്തി പറയുന്ന, അതിന്റെ നെസബൊക്കെ കൃത്യമായി പറയുന്ന പല കബീലുകൾ, പല ഗോത്രങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അങ്ങനെ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണെന്ന് പറഞ്ഞ് വന്നാൽ നമുക്കറിയാത്ത കാര്യം നിഷേധിക്കാൻ നമ്മൾ പോകരുത്. നമുക്കറിയില്ല, നമ്മൾ ഉണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? ആളുകളുടെ നസബിനെ, അവരുടെ കുടുംബ പരമ്പരയെ തള്ളി പറയുക എന്നത് നിസ്സാരമായ കാര്യമല്ല. മനസ്സിലായില്ലേ? അത് വ്യഭിചാരാരോപണത്തിൽ വരെ ഉൾപ്പെട്ടേക്കാവുന്ന കാര്യമാണ്. കാരണം അവർ ഏതൊരു പിതാവിലേക്ക് ചേർത്തി പറയുന്നു, അതല്ല നിന്റെ പിതാവ് എന്നാണ് അതിലൂടെ പറയുന്നത്, ഗൗരവപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ചില വിവരദോഷികൾ പറയാറുണ്ട്, എന്ത് അങ്ങനെ നബിയുടെ കുടുംബം എന്ന് പറയുന്നൊരു സംഗതിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് പറയുന്നൊരു സംഗതി ഇല്ല, ഇനി അതൊക്കെ അറ്റുപോയിരിക്കുന്നു എന്ന് ചിലർ പറയാറുണ്ട്. ശരിയല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമെന്ന് അവകാശപ്പെടുന്ന ആളുകളെ കുറിച്ച് നമുക്കറിയാതെ നമ്മൾ പറയാതിരിക്കാം. അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിട്ടില്ല അവരെ പരിശോധിക്കാൻ. അവരാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലേക്ക് ചേർത്തപ്പെടുന്ന കുടുംബ പരമ്പരയുള്ളവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ആ പേര് വെച്ച് അവർ ജനങ്ങളെ മുതലെടുക്കാതിരിക്കുക, മാന്യത പാലിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയുള്ളവർ മാന്യത പാലിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഓർക്കുക. മം ബത്തഅ ബിഹി അമലുഹു ലം യുസ്രഅ ബിഹി നസബുഹു. ഒരാളുടെ അമൽ അത് പിറകോട്ടാണെങ്കിൽ, അത് പതുക്കെയാണെങ്കിൽ, പ്രവർത്തനം അത് പിന്നോട്ടാണെങ്കിൽ, അവന്റെ കുടുംബ പരമ്പര അവനെയും കൊണ്ട് വേഗത്തിൽ പോവുകയില്ല. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവർ തൗഹീദിന്റെ ആളുകളായിരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ആളുകളായിരിക്കുക, ശിർക്കിന്റെയും ബിദഅത്തിന്റെയും ആളുകളാവുക എന്നത് നബി കുടുംബത്തിനൊരിക്കലും യോജിക്കുകയില്ല. അങ്ങനെ ആയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ കുടുംബമാണ് അവർ എങ്കിൽ പോലും അവർക്കത് പ്രയോജനപ്പെടുകയില്ല. അതേസമയം നബിയുടെ സുന്നത്തിന്റെ ആളുകളാണോ അവർ, തൗഹീദിന്റെ ആളുകളാണോ അവർ, അത് ഖൈറിന് മുകളിൽ ഖൈറാണ്, ഖൈറിന് മുകളിൽ ഖൈറാണത്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ള നാല് ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? അദ്ദേഹം ഖുറശിയാണ് എന്ന്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് എന്നത്. റഹിമഹുല്ലാഹ്. നബി കുടുംബത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്ത് പാലിക്കുന്നവരാണ്. അവരെ പരിഗണിക്കുന്നു, അവർക്ക് നൽകേണ്ട ആദരവ് നൽകുന്നു, അവരെ സ്നേഹിക്കുന്നു. എന്നാൽ അവരുടെ കാര്യത്തിൽ അതിരി കവിയുകയില്ല. നോക്കൂ, നിങ്ങൾ അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പാരമ്പര്യം അതാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എന്താണ് ഇപ്പോഴത്തെ കക്ഷികളും കുബൂരികളും അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ള ആക്ഷേപം? നബി കുടുംബത്തോട് സ്നേഹമില്ല, നബി കുടുംബത്തോട് ബഹുമാനമില്ല, ആലുബൈസിനോട് സ്നേഹമില്ല. യഥാർത്ഥത്തിൽ നോക്കൂ, അദ്ദേഹം നബിയുടെ കുടുംബത്തെ സ്നേഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ ഒരു ബുദ്ധിയുള്ള ഒരു മുസ്ലിം നബി കുടുംബത്തെ സ്നേഹിക്കാതിരിക്കും. പിന്നെ എങ്ങനെയാണ് ഒരു പണ്ഡിതന്, ഇത്രയും വലിയൊരു ആലിം നബി കുടുംബത്തെ സ്നേഹിക്കാതിരിക്കുക? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതിന് ധാരാളം തെളിവുകളുണ്ട്. അതിൽ സുപ്രധാനമായൊരു തെളിവാണ് ഞാനീ പറയാൻ പോകുന്ന കാര്യം. നോക്കൂ നിങ്ങൾ, ഒരാളുടെ സ്നേഹം പൊതുവെ പ്രകടമാകുന്ന ഒരിടമാണ് മക്കളുടെ പേരിടുന്ന സന്ദർഭം. ഇഷ്ടപ്പെട്ട ആളുകളുടെ നല്ല പേരാണ് പൊതുവെ ആളുകൾ മക്കൾക്കിടുക. എത്രയോ ആളുകൾ അവർ സ്നേഹിക്കുന്ന ആളുകളുടെ പേരുകൾ ആർക്കൊടുക്കും? മക്കൾക്കിടും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന് ഏഴ് മക്കളുണ്ടായിരുന്നു. ഏഴ് മക്കളിൽ ആറാളുകളുടെ പേരും ആലുബൈത്തിന്റെ പേരാണ്, നബി കുടുംബത്തിൽപ്പെട്ടവരുടെ പേരാണ്. നോക്കൂ നിങ്ങൾ, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, ഇബ്രാഹിം, അബ്ദുല്ലാ, അബ്ദുൽ അസീസ്. ഏഴിൽ അബ്ദുൽ അസീസ് ഒഴികെ ആറ് മക്കളുടെ പേര് നോക്കൂ നിങ്ങൾ നബി കുടുംബത്തിൽപ്പെട്ടവരാണ്. അലി, അതുപോലെ ഫാത്തിമ, നബി സല്ലല്ലാഹുടെ മകൾ ഫാത്തിമയും നബിയുടെ പിതൃ സഹോദര പുത്രൻ ഫാത്തിമയുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു. ഹസനും ഹുസൈനും നബിയുടെ പേരെ കുട്ടികൾ. ഇബ്രാഹിം, അബ്ദുള്ള രണ്ടുപേരും നബിയുടെ ആൺമക്കളുടെ പേരുകളാണ്. ആറു മക്കളുടെ പേരും നബി കുടുംബത്തിൽപ്പെട്ടവരുടെ പേരാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ ഉലമ. അവർ അലുബൈത്തിനെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ അവരുടെ കാര്യത്തിൽ അതിരുവിടുകയിൽ, അവരെ ഇലാഹാക്കുകയില്ല. നബി കുടുംബത്തെ ഇലാഹാക്കുക, എന്നിട്ട് അവരോടുള്ള മഹബത്ത് അത് അതിരുവിട്ട് അവരെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത പുകഴ്ത്തലുകൾ അവരെക്കുറിച്ച് പറയുക, നബി കുടുംബമാണെന്ന് പറഞ്ഞ് തോന്നിവാസങ്ങൾ കാണിക്കുക, നബി കുടുംബമാണെന്ന് അവകാശപ്പെടുക, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായ കാര്യങ്ങൾ പ്രവർത്തിക്കുക, അവർ ദർഗകളുടെ ആളുകളാവുക, ദർഗ ഉദ്ഘാടനം ചെയ്യാൻ, ഉറൂസ് ഉദ്ഘാടനം ചെയ്യാൻ, ഉറുക്ക് കെട്ടിക്കൊടുക്കാൻ, ഇതിനൊക്കെ നബി കുടുംബമാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ മുന്നിട്ടിറങ്ങുക പാടില്ലാത്തതാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ യഥാർത്ഥ ദീൻ പഠിക്കുക, തൗഹീദിലേക്കും സുന്നത്തിലേക്കും തിരിച്ചുപോവുക. നിങ്ങൾ ഈ ഉമ്മത്തിന് നയിക്കേണ്ടവരാണ്, ഉമ്മത്തിന് മാതൃകയാകേണ്ടവരാണ്, ഉമ്മത്തിനെ യോജിപ്പിക്കേണ്ടവരാണ്. ഇതുപോലുള്ള ശിർക്കിന്റെ ബിദഅത്തിന്റെ പിന്നാലെ പോയി ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കേണ്ടവരല്ല നിങ്ങൾ. ശിർക്കും ബിദഅത്തും ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ബിദഅത്ത് ഉമ്മത്തിനെ ഭിന്നിപ്പിക്കും, സുന്നത്ത് ഉമ്മത്തിനെ യോജിപ്പിക്കും. അതുകൊണ്ട് നബി കുടുംബം ണോ അവർ അള്ളാഹുനെ സൂക്ഷിക്കുക, അവരുടെ കാര്യത്തിൽ മറ്റുള്ളവർ അള്ളാഹുനെ സൂക്ഷിക്കുക. ഇതാണ് അഹ്ലു സുന്നത്തിന് ഈ വിഷയത്തിലെ നിലപാട്. ഇൻഷാഅല്ലാഹ് സീറയിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അലം, സല്ലല്ലാഹു വസല്ലമ വബാറക അല അബ്ദിഹി വറസൂലഹ് നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. السلام عليكم ورحمة الله وبركاته.